കളിക്കാൻ കമ്പനി കേരള ഫുട്ബോൾ കുളമാകുന്നു. അൻസാർ അസ്രാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഫുട്ബോൾ നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് തീരെഴുതാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവനന്തപുരം. പ്രൊഫഷണലിസത്തിന്റെ മറപിടിച്ച് കേരളത്തിലെ ഫുട്ബോൾ നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് കൈമാറാനുള്ള സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷന്റെ ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നു. ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും മറ്റ് സംസ്ഥാന അസോസിയേഷനുകളും തങ്ങളുടെ നിയന്ത്രണത്തിൽ അയവ് വരുത്താതെ ടൂർണമെൻറ്റുകളുടെയും പരിശീലന പദ്ധതികളുടെയും നടത്തിപ്പ് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് കൈമാറുകയാണെങ്കിൽ ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ജില്ലാ അസോസിയേഷനുകളെ നോക്കുകുത്തിയാക്കി കേരള ഫുട്ബോൾ അസോസിയേഷനെ വിറ്റു തുലയ്ക്കാനാണ് ശ്രമമെന്നാണ് പരാതി. ഇപ്പോൾ KFA തലപ്പത്തുള്ളവരുടെ ബിനാമി കമ്പനിയാണ് ഏറ്റെടുക്കാൻ എത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഫഷണൽ രീതിയിൽ ഫുട്ബോൾ നടത്തിപ്പ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് KFA ഭാരവാഹികൾ പറയുന്നു. 85 ലക്ഷം രൂപ കോട്ട് ചെയ്ത മീരാൻ സ്പോർട്സ് ആൻഡ് സ്കോർലൈൻ കൺസോർഷ്യം എന്ന കമ്പനിയാണ് KFA ഭാരവാഹികൾ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ KFA എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭാരവാഹികൾ ഇക്കാര്യം അംഗങ്ങളെ അറിയിച്ചു. എന്നാൽ കമ്പനിയുമായുള്ള കരാറിലെ വ്യവസ്ഥകൾ ചർച്ചയിൽ വന്നതോടെ പ്രതിഷേധമുയരുകയായിരുന്നു. KFAക്ക് വരുമാനമുണ്ടാക്കുക എന്നതിലുപരി സംഘടനയുടെ നിയന്ത്രണം ചിലരുടെ കൈകളിലേക്ക് മാറ്റുകയെന്ന ദുരുദ്ദേശത്തോടെയാണ് കരാർ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം. കരാറിലെ വിവാദ വ്യവസ്ഥകൾ. 1. 12 വർഷത്തേക്കാണ് കമ്പനിയുമായി കരാർ ഒപ്പിടാൻ ഒരുങ്ങുന്നത്. 11 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഒരു 12 കൊല്ലത്തേക്ക് നീട്ടാം. 3 വർഷം കഴിഞ്ഞാൽ കമ്പനിക്ക് കരാറിൽ നിന്ന് പിന്മാറാൻ അവകാശമുണ്ടെങ്കിലും KFAക്ക് പിന്മാറാനാവില്ല. 2. കമ്പനിയുടെ അംഗീകാരമില്ലാതെ KFAക്ക് പുതിയ മത്സരങ്ങൾ നടത്താനോ ടൂർണമെൻറ്റുകൾക്ക് അംഗീകാരം നൽകാനോ ആവില്ല. എന്നാൽ കമ്പനി നടത്തുന്ന പുതിയ ലീഗുകൾക്കും ടൂർണമെൻറ്റുകൾക്കും KFA അംഗീകാരം നൽകുകയും ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അനുമതി വാങ്ങിക്കൊടുക്കുകയും വേണം. 3. കമ്പനിയുടെ അനുമതി കൂടാതെ KFAയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനാവില്ല. KFAയുടെയും DFAകളുടെയും എക്സിക്യൂട്ടീവ് കമ്പനിയിൽ കമ്പനി പ്രതിനിധികൾ ഉണ്ടായിരിക്കും. ക്ലബ്ബുകൾക്ക് ലൈസൻസ് നൽകൽ, ടീം സെലക്ഷൻ, കോച്ചിംഗ് ക്യാമ്പുകൾ, കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് നൽകൽ എന്നിവയെല്ലാം കമ്പനിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇതിന് പണം ഈടാക്കാനുള്ള അവകാശവും ഉണ്ടായിരിക്കും. എന്നാൽ KFAക്ക് ഇതിൽ ഇടപെടാനാകില്ല. സന്തോഷ് ട്രോഫി ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് നിബന്ധന. കമ്പനി നിർദ്ദേശിക്കുന്ന ക്ലബ്ബുകൾക്ക് ലൈസൻസ് നൽകേണ്ട ചുമതല മാത്രമേ KFAക്കുള്ളൂ. ഏതെങ്കിലും ജില്ലാ അസോസിയേഷനുകളെ പിരിച്ചുവിട്ടാൽ മത്സരം നടത്തിപ്പ് ചുമതല കമ്പനിക്കായിരിക്കും. എല്ലാ KFA ടൂർണമെൻറ്റുകളിലും കമ്പനിക്ക് സ്വന്തം ടീമിനെ ഉൾപ്പെടുത്താം. കമ്പനിക്ക് പ്രവർത്തിക്കാൻ ഓഫീസ് സൗകര്യവും ടൂർണമെൻറ്റുകൾക്ക് ഗ്രൗണ്ടുകളും KFA നൽകണം. KFAയിലേക്ക് ജീവനക്കാരെ കമ്പനി നൽകും. പ്രതിഷേധങ്ങൾക്ക് കാരണം. കരാർ ഒപ്പിട്ടാൽ കേരള ഫുട്ബോളിൻ്റെ നിയന്ത്രണം കമ്പനിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ക്ലബ്ബ് പ്രതിനിധികൾ ചേർന്ന് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഫുട്ബോൾ അസോസിയേഷനുകൾ നോക്കുകുത്തിയായി മാറും. ടീം സെലക്ഷനിലും ടൂർണമെൻറ്റ് നടത്തിപ്പിലുമൊക്കെ കമ്പനി ആദ്യത്തെയും അവസാനത്തെയും വാക്കായി മാറും. കമ്പനിയുടെ കോച്ചിംഗ് ക്യാമ്പുകളിൽ പണം നൽകി പരിശീലിക്കാത്തവർക്ക് സെലക്ഷൻ നൽകിയില്ലെന്ന് പോലും വരാം. അർഹതയില്ലാത്തവർക്കും പണം നൽകി കോച്ചിംഗ് ലൈസൻസ് നേടാം. കോച്ചിംഗ് ക്യാമ്പുകൾ കുത്തകവൽക്കരിച്ചാൽ മാത്രം കമ്പനി ഇപ്പോൾ KFAക്ക് നൽകേണ്ട തുകയേക്കാൾ കൂടുതൽ കണ്ടെത്താനാകും. അമിത ലാഭമാണ് കരാർ കമ്പനിക്ക് നൽകുന്നത്. ആരുടെ കമ്പനി? KFA ഏറ്റെടുക്കാൻ വരുന്ന കമ്പനി കൺസോർഷ്യത്തെ ചൊല്ലിയാണ് പ്രധാന ആരോപണം. കൺസോർഷ്യത്തിലെ സ്കോർലൈൻ എന്ന കമ്പനി KFAയുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലപ്പത്തെ ഉന്നതിൻ്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ്. പിന്നീട് ഇവരുടെ ഭാര്യമാരുടെ പേരിലേക്ക് മാറി. KFAയുടെ ബേബി ലീഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നടത്തിപ്പും KCയുടെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പും ഇവർക്കായിരുന്നു. വിവാദ കരാർ ഒപ്പിടുന്നതിലൂടെ ദീർഘനാളത്തേക്ക് കേരള ഫുട്ബോളിനെ കൈപ്പിടിയിലാക്കാനാകും.